നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
പ്രിയ ശ്രോതാക്കളെ, ഈ ആഴ്ച ഓസ്ട്രേലിയയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ വിശദാംശങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ഓസ്ട്രേലിയ ഒറ്റക്കെട്ടായി പ്രതിഷേധിച്ച ഒരാഴ്ചയാണ് കടന്നുപോകുന്നത്. പലയിടത്തും ഗാർഹിക പീഡനങ്ങൾക്കെതിരെ ജനങ്ങളും ജനപ്രതിനിധികളുമടക്കം തെരുവിലിറങ്ങി. സർക്കാർ അടിയന്തര ദേശീയ ക്യാബിനറ്റ് വിളിച്ചു ചേർത്തു. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അതിനു മുൻപ് രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വാർത്തയായിരുന്നു ഓസ്ട്രേലിയയിൽ ഇന്ത്യ ചാരപ്രവർത്തനം നടത്തിയെന്ന വെളിപ്പെടുത്തൽ. ഓസ്ട്രേലിയയിൽ ചാരപ്രവർത്തനം നടത്തിയ രാജ്യം ഇന്ത്യയാണെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യൻ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗിലെ രണ്ട് ഉദ്യോഗസ്ഥരെ ചാരപ്രവർത്തനം ആരോപിച്ച് 2020 ഓസ്ട്രേലിയ പുറത്താക്കിയെന്നും വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2021 ഓസ്ട്രേലിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് ഓർഗനൈസേഷന്റെ മേധാവി മൈക്ക് ബർജസ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ തുടർച്ചയായാണ് പുതിയ വിവരങ്ങൾ പുറത്തുവന്നത്. ഓസ്ട്രേലിയയുമായി നല്ല ബന്ധം പുലർത്തുന്ന ഒരു രാജ്യം ഓസ്ട്രേലിയയിൽ ചാരപ്രവർത്തനത്തിന് ആളെ അയച്ചു എന്നായിരുന്നു മൈക്ക് ബർജസിന്റെ 2021 പ്രസ്താവന. അതേസമയം സംശയിക്കപ്പെടുന്ന രാജ്യമേതാണെന്ന് അന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിട്ടും ഇന്ത്യയെ തള്ളിപ്പറയാൻ ഓസ്ട്രേലിയൻ രാഷ്ട്രീയ നേതാക്കൾ തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രി ആന്റണി അൽബനീസിയുടെ വാക്കുകൾ കേൾക്കുക. പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ കാര്യമായ പ്രതികരണം നടത്തിയിട്ടില്ല. മാത്രമല്ല, അന്നത്തെ ആഭ്യന്തരമന്ത്രിയും ഇന്നത്തെ ഫെഡറൽ പ്രതിപക്ഷ നേതാവുമായ പീറ്റർ ഡട്ടനും ഇക്കാര്യത്തിൽ വളരെ കരുതലോടെയാണ് പ്രതികരിച്ചത്. കാരണമെന്തായിരിക്കും? ഇന്ത്യ എന്ന രാജ്യം വാണിജ്യപരമായും സൈനികപരമായും ഓസ്ട്രേലിയയ്ക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു രാജ്യമാണിപ്പോൾ. കൂടാതെ തന്ത്രപ്രധാനമായ ക്വാഡ് സഖ്യത്തിലെ അംഗങ്ങൾ കൂടിയാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും. ട്രഷറർ ജിം ചാമേഴ്സിന്റെ വാക്കുകളിലേക്ക്.
We've got a good relationship with India and with other countries in the region. It's an important economic relationship. It's become closer, I think, in recent years as a consequence of efforts on both sides, and that's a good thing.
മാത്രമല്ല, ചൈനയുമായി നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾ കൊണ്ടും ഇന്ത്യയെ തന്ത്രപ്രധാന പങ്കാളിയായാണ് ഓസ്ട്രേലിയ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷയം ആളിക്കത്തിക്കാൻ ഓസ്ട്രേലിയ ആഗ്രഹിക്കുന്നില്ല. അതേസമയം വാഷിംഗ്ടൺ പോസ്റ്റിന്റെ വെളിപ്പെടുത്തൽ ഊഹാപോഹങ്ങളെ അടിസ്ഥാനമാക്കിയാണെന്ന് ഇന്ത്യ പ്രതികരിച്ചിട്ടുണ്ട്.
The report in question makes unwarranted and unsubstantiated imputations on a serious matter. There is an ongoing investigation of the high-level committee set up by the government of India to look into the security concerns shared by the US government on networks of organized criminals, terrorists and others. Speculative and irresponsible comments on it are not helpful.
മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഓസ്ട്രേലിയയെ അസ്വസ്ഥപ്പെടുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതായിരുന്നു. പങ്കാളികളാൽ കൊല്ലപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വലിയ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഓസ്ട്രേലിയയിലെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം നിലവിലെ അല്ലെങ്കിൽ മുൻ പങ്കാളികളാൽ കൊല്ലപ്പെട്ട സ്ത്രീകളുടെ എണ്ണം 28% വർദ്ധിച്ചിരിക്കുന്നത്. 1989 മുതലുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 1667 സ്ത്രീകൾ പങ്കാളികളാൽ കൊല്ലപ്പെട്ടതായി ഓസ്ട്രേലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിമിനോളജിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ റിക് ബ്രൗൺ ചൂണ്ടിക്കാട്ടുന്നു.
And thirdly, I think particularly interesting, there's a group that what we call persistent and disorderly that make up about 40% of perpetrators in intimate partner homicide cases. And these are the cases where there is just the repeat domestic violence that's occurring in households, where police are continually going to those houses to deal with those issues. And essentially we have a significant group of recidivist offenders there.
തുടർച്ചയായി സ്ത്രീകൾ കൊല്ലപ്പെട്ടതോടെ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് സാധാരണക്കാരും രാഷ്ട്രീയ നേതാക്കളുമെല്ലാം തെരുവിലിറങ്ങി. പ്രധാനമന്ത്രി അടക്കം ഈ പ്രതിഷേധ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കെടുത്തു. മാത്രമല്ല, ഈ ആഴ്ച ഫെഡറൽ സർക്കാർ നാഷണൽ ക്യാബിനറ്റ് വിളിച്ചു ചേർത്ത് ഒട്ടേറെ പദ്ധതികളും ധനസഹായങ്ങളുമെല്ലാം പ്രഖ്യാപിച്ചു. സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ തടയുന്നതിനായി 925 മില്യൺ ഡോളറിന്റെ പാക്കേജാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അക്രമാസക്തമായ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന സ്ത്രീകൾക്ക് സഹായമായി $5,000 നൽകുന്നതടക്കം ഇതിലുൾപ്പെടുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി ഫെഡറൽ സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളോടുള്ള പുരുഷന്മാരുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ കുറയ്ക്കുന്നതിനായി ഓൺലൈൻ ഉള്ളടക്കങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുവാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഓൺലൈനുകളിൽ അശ്ലീല ഉള്ളടക്കങ്ങൾ കുട്ടികൾക്ക് ലഭ്യമാകുന്നത് തടയാൻ പ്രായപരിധി ബാധകമാക്കുന്ന പൈലറ്റ് പരിപാടിക്കും സർക്കാർ പച്ചക്കൊടി വീശി. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സ്ത്രീവിരുദ്ധ മനോഭാവം കുറയ്ക്കുന്നതിനായി ജൂൺ മാസം മുതൽ പരസ്യ ക്യാമ്പയിൻ സർക്കാർ ആരംഭിക്കും. അതേസമയം ഓൺലൈൻ നിയന്ത്രണങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടയുമെന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട്. എന്നാൽ ഈ വിമർശനങ്ങളെല്ലാം പ്രധാനമന്ത്രി തള്ളിക്കളഞ്ഞു. ഓൺലൈനുകളിലെ സ്ത്രീവിരുദ്ധമായ ഉള്ളടക്കങ്ങൾ തടയാനുള്ള സർക്കാരിന്റെ പദ്ധതികൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ബാധിക്കില്ലെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബനീസി ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, സ്ത്രീകളെക്കുറിച്ച് മോശമായ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്ന ഓൺലൈൻ ഉള്ളടക്കങ്ങൾ യുവാക്കളെ മോശമായ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
You have a debate at times about, you know, freedom of information and those issues, free speech. This isn't free speech to promote hatred and violence and misogyny. We need to have that debate as a society as well.
ഏതായാലും സർക്കാരിന്റെ ബോധവൽക്കരണ പരിപാടികൾ ഫലപ്രദമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഓസ്ട്രേലിയയിൽ ഈ വർഷം ഇതുവരെ മാത്രം ഏകദേശം 25 സ്ത്രീകൾ പുരുഷ പീഡനത്തെ തുടർന്ന് കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക്. ഇത് വളരെ ദുഃഖകരമായ നാണക്കേടുണ്ടാക്കുന്നൊരു കണക്കാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വിലക്കയറ്റം ആളുകളുടെ ആരോഗ്യത്തെയും സന്തോഷകരമായ ജീവിതത്തെയും ബാധിക്കുന്നു എന്നുള്ളതായിരുന്നു. ഓസ്ട്രേലിയയിലെ പകുതിയിലേറെ ആളുകളെ വിലക്കയറ്റത്തിന്റെ പാർശ്വഫലങ്ങൾ ബാധിച്ചതായി ഒരു സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഓൺലൈൻ താരതമ്യ വെബ്സൈറ്റായ ഫൈൻഡറാണ് സർവേ നടത്തി പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. വിലക്കയറ്റം മൂലമുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, ആളുകൾക്ക് ഉറക്കക്കുറവ്, കുടുംബവഴക്ക്, വ്യക്തിബന്ധങ്ങളിലെ അസ്വസ്ഥതകൾ, പെട്ടെന്നുള്ള വാർദ്ധക്യം എന്നിവയ്ക്ക് കാരണമാകുന്നതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ന്യൂ സൌത്ത് വെയിൽസിലെ 16 ക്ലബ്ബുകളുമായി ബന്ധപ്പെട്ട അംഗങ്ങളുടെ വിവരങ്ങൾ ചോർന്നതും ഈ ആഴ്ചയായിരുന്നു. സ്വകാര്യ ക്ലബ്ബുകളുടെയും RSL ക്ലബ്ബുകളിലെയും ഡേറ്റയാണ് ചോർന്നത്. ക്ലബ്ബുകളിൽ സൈൻ ഇൻ വെരിഫിക്കേഷനായി ഓൺലൈനായി സൂക്ഷിച്ചിരുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഐഡന്റിഫിക്കേഷൻ രേഖകളാണ് ചോർന്നത്. സംസ്ഥാന പ്രീമിയർ ക്രിസ് മിൻസിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെ 10 ലക്ഷത്തോളം ആളുകളുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർന്നതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ആളുകളുടെ പേര്, ജനനതീയതി, വിലാസം തുടങ്ങിയ വിവരങ്ങൾ ഇതിലുൾപ്പെടുന്നു. ഏതായാലും ഡാറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ന്യൂ സൌത്ത് വെയിൽസ് പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉൾനാടൻ ഓസ്ട്രേലിയയെ ബന്ധിപ്പിച്ച് സർവീസ് നടത്തിയിരുന്ന ബോൺസ എയർലൈൻസ് പ്രതിസന്ധിയിലായ ആഴ്ച കൂടിയായിരുന്നു ഇത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ചൊവ്വാഴ്ച അപ്രതീക്ഷിതമായി വിമാന കമ്പനി ഒട്ടേറെ സർവീസുകൾ റദ്ദ് ചെയ്തു. പെട്ടെന്നുള്ള റദ്ദാക്കലുകൾ യാത്രക്കാരെ വഴിയാധാരമാക്കിയെന്ന് പറയേണ്ടതില്ലല്ലോ. ഏതായാലും ബോൺസ കമ്പനി നിലവിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിന് കീഴിലാണ് ഇപ്പോഴുള്ളത്. കുട്ടികൾക്ക് അപകടകാരിയായ ഇൻഫ്ലുവൻസ ബി വൈറസിന്റെ എല്ലാ വകഭേദങ്ങളെയും നേരിടാൻ കഴിയുന്ന ഒറ്റ വാക്സിന്റെ പരീക്ഷണം വിജയത്തോടടുക്കുന്നു എന്ന വാർത്ത ആരോഗ്യരംഗത്ത് നേട്ടമായിരുന്നു. മെൽബണിലെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാരാണ് ഈ നേട്ടത്തിന് അരികിലുള്ളത്. ഇൻഫ്ലുവൻസ ബി വൈറസിന്റെ വിവിധ വകഭേദങ്ങളിലാണ് ഇവർ പരീക്ഷണങ്ങൾ നടത്തിയത്. പരിണാമം സംഭവിക്കാത്ത വൈറസിന്റെ ഭാഗങ്ങൾ കണ്ടെത്താനും അതുവഴി യൂണിവേഴ്സൽ വാക്സിൻ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനുമാണ് ശ്രമിക്കുന്നതെന്ന് ഈ ശാസ്ത്രജ്ഞർ പറയുന്നു. ഈ വർഷം ഇതുവരെ ഓസ്ട്രേലിയയിൽ 42,000 ഇൻഫ്ലുവൻസ വൈറസ് കേസുകളും കഴിഞ്ഞ വർഷം 290,000 കേസുകളും സ്ഥിരീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റ വാക്സിൻ എന്ന ഈ നേട്ടം ഓസ്ട്രേലിയയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പാലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ വീണ്ടും ചർച്ചയായ ഒരാഴ്ചയാണ് കടന്നുപോകുന്നത്. ഓസ്ട്രേലിയയിലെ ചില യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അമേരിക്കയിൽ നടക്കുന്ന പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾക്ക് സമാനമായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റികളിലും പ്രതിഷേധങ്ങൾ നടക്കുന്നത്. 6 ഓസ്ട്രേലിയൻ ക്യാമ്പസുകളിലാണ് പലസ്തീൻ അനുകൂല വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുന്നത്. ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റികൾ ഇസ്രായേലുമായോ ഇസ്രായേൽ കമ്പനികളുമായോ ഉള്ള സഹകരണം അവസാനിപ്പിക്കണമെന്നാണ് ഈ പ്രതിഷേധക്കാരുടെ ആവശ്യം. അതേസമയം പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കാൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസി ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടൺ പറഞ്ഞു. എന്നാൽ ക്യാമ്പസുകളിൽ പ്രതിഷേധ പരിപാടികൾ നടത്താൻ അനുവദിക്കുമെന്ന് സിഡ്നി യൂണിവേഴ്സിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഗ്രാഫിറ്റി, ക്ലാസ് തടസ്സപ്പെടുത്തൽ, ജീവനക്കാരെ ഉപദ്രവിക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള അനുചിതമായ പെരുമാറ്റങ്ങളിൽ അന്വേഷണവും നടപടികളും ഉണ്ടാകുമെന്നും യൂണിവേഴ്സിറ്റി കൂട്ടിച്ചേർത്തു. പ്രിയ ശ്രോതാക്കളെ, ഈ ആഴ്ച ഓസ്ട്രേലിയയിലുണ്ടായ പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളാണ് നമ്മൾ ഇതുവരെ പരിശോധിച്ചത്. ഓസ്ട്രേലിയയിലെ ദേശീയ മലയാള പ്രക്ഷേപണമായ SBS മലയാളത്തിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.